റോമലേഖനം 16-ാം അധ്യായം 10 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ.
നാം റോമലേഖനം പഠിക്കുകയായിരുന്നുവല്ലോ. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ എന്ത് വിശ്വസിക്കണം എന്നുള്ളതായിരുന്നു വിഷയമെങ്കിൽ, 12 മുതലുള്ള അധ്യായങ്ങളിൽ നാം കണ്ടത് എങ്ങനെ പെരുമാറണം എന്നുള്ളതായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നു. സകല മനുഷ്യരും പാപികളാണെന്നും അവർക്ക് രക്ഷ ആവശ്യമാകുന്നു എന്നും വളരെ വ്യക്തമായി തെളിയിച്ചത് ആദ്യ അധ്യായങ്ങളിൽ നാം കണ്ടുവല്ലോ. നമ്മുടെ പാപം ക്ഷമിക്കുന്നതിനായി, നമ്മുടെ രക്ഷയ്ക്കായി ക്രിസ്തു മരിച്ചു. നമ്മുടെ ലളിതമായ വിശ്വാസത്താൽ നമ്മെ ദൈവവുമായി ക്രിസ്തു നിരപ്പിച്ചു. ഈ അടിസ്ഥാന സത്യങ്ങളെ നാം നിരന്തരം ഓർക്കുകയും ഓർപ്പിക്കുകയും ഉറച്ചിരിക്കുകയും വേണം. റോമലേഖനം ശ്രദ്ധിച്ച് പഠിച്ചെന്നാൽ എന്ത് വിശ്വസിക്കണം എന്ന കാര്യത്തിൽ നാം പതറേണ്ടി വരില്ല. അടിസ്ഥാനം ശരിയായാൽ ജീവിതം വഴിതെറ്റില്ല. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ്, ക്രിസ്തീയ ഉപദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവില്ല എന്നത്. അല്പസ്വല്പം അറിയാമെന്ന് അഭിമാനിക്കുന്നവരിൽ തന്നെ അനേകർക്കും സമതുലിതമായ ഒരു നിലപാടില്ല എന്നതിനാൽ കുലുങ്ങുന്ന ഒരടിസ്ഥാനത്തിൽ കഴിഞ്ഞുകൂടുന്നു. ക്രിസ്തീയ ഉപദേശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം പൗലോസ് റോമയിലുള്ള വിശ്വാസികൾക്ക് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ക്രിസ്തീയ ജീവിതം എന്നാൽ ജീവിതവുമായി, അതായത് ദൈനംദിന ജീവിതവുമായി ബന്ധമില്ലാതെ വേർപെട്ട് നിൽക്കുന്ന ദൈവശാസ്ത്രമല്ല. പിന്നെയോ, ഓരോ ദിവസവും ഓരോ രംഗത്തും നാം പെരുമാറേണ്ട വിധം കാണിച്ചു തരുന്ന പ്രായോഗികമായ ദൈവിക നടത്തിപ്പുകളാണ് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. സുവിശേഷം അറിയുക എന്ന കാര്യം കൊണ്ട് മാത്രമായില്ല അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്നതിന് അവനെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് റോമാലേഖനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്. പലപ്പോഴും ഈ ലേഖനം ഓടിച്ചു വായിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കാം, ഓ എനിക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. എന്നാൽ ഇത് കഴിഞ്ഞ 30-ഓളം ദിവസങ്ങളിൽ നാം ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞില്ലേ? അല്പമെങ്കിലും. പൗലോസ് എഴുതിയ മറ്റേത് ലേഖനത്തെക്കാളും അടുക്കും ചിട്ടയുമുള്ള ഒരു ലേഖനമായിട്ടാണ് റോമാലേഖനത്തെ കണ്ടത്. അങ്ങനെ തന്നെയാണത്. റോമാലേഖനം 16-ാം അധ്യായം ആകുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. മറ്റേതൊരു ലേഖനത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ അധ്യായത്തിൻ്റെ ഘടന നാം കാണുന്നു. 35 പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് വ്യക്തിപരമായി നന്ദി പറയുകയും ചെയ്യുന്നു. പൗലോസ് പറയുന്നത് തൻ്റെ പ്രവർത്തനം ഫലകരമായി ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം തൻ്റെ പിൻപിൽ പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത അനേകം പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ തൻ്റെ മിടുക്കുകൊണ്ടോ തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടോ തൻ്റെ കഠിനാധ്വാനം കൊണ്ടോ നേടിയെടുത്തതല്ല താൻ ചെയ്തതായ ശുശ്രൂഷ. പിന്നെയോ, അനേകർ പിൻപിൽ നിന്ന് തന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ്. ക്രിസ്തീയ പ്രവർത്തനം എന്നും ഒരു കൂട്ടായ പ്രവർത്തനമാകുന്നു. ഏതെങ്കിലും നേട്ടം കൈവരിക്കുന്നതിനായി എത്രയെത്ര ആളുകൾ കഷ്ടപ്പെടണമെന്നറിയാമോ? അതും ഒരേ ദർശനത്തോടെയുള്ളവർ, പലവിധ ചിന്താഗതികളോടുകൂടി വരുന്നവർ ഒരുമിച്ച് നിന്നാൽ കാര്യം നടക്കത്തില്ല. അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് തൻ്റെ നേട്ടത്തിന് പിൻപിൽ നിന്നിരുന്നവരെ മറക്കുകയാണ്. ഇത് തീർച്ചയായും ക്രിസ്തീയമല്ല. ഒരുമിച്ചിറങ്ങി, ഒരുമിച്ച് കഷ്ടപ്പെട്ട്, ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരാൾക്ക് കൂടുതൽ പ്രസംഗിക്കുവാൻ കഴിവുണ്ടായിരുന്നു എന്നതിനാൽ ആ ആളിനെ ആ കൂട്ടത്തിൻ്റെ നേതാവായി കണ്ടതുകൊണ്ട് ആ ആൾ ശുശ്രൂഷ കൈമാറുമ്പോൾ സാധാരണ മാറുന്നത് ആർക്കാണെന്നറിയാമോ? സ്വന്തം ഭവനത്തിലുള്ളവർക്ക്, അതും ദർശനമില്ലാത്ത തലമുറകൾക്ക്. ദർശനമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവരെ അക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ കൂടെ കഷ്ടപ്പെട്ടവരെ ഒരിക്കലും മറക്കരുത്. മറന്നാൽ അത് സ്വാർത്ഥതയാണ്, ഒരിക്കലും ദൈവികമല്ല, ക്രിസ്തീയമല്ല. പൗലോസ് ഇവിടെ പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്ന ഫേബയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ ലിസ്റ്റ് ആരംഭിക്കുന്നത്. കൊരിന്തിലിരുന്ന് പൗലോസ് എഴുതിയ ഈ ലേഖനം റോമയിലുള്ള സഭയിൽ കൊണ്ടെത്തിച്ചത് ഫേബ ആയിരുന്നിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ആദിമസഭയിൽ സ്ത്രീകൾക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു എന്നും ഈ സഹോദരിയുടെ ശുശ്രൂഷയിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. ക്രിസ്തീയ പ്രവർത്തനം എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വത്തിൻ്റെ ഒന്നല്ല, പിന്നെയോ പുരുഷനും സ്ത്രീക്കും തുല്യമായ പങ്കാണുള്ളത്. പ്രായോഗിക വശം ചിന്തിച്ച് തന്നെ നാം മുന്നേറണം. എന്നാൽ പുരുഷനും സ്ത്രീക്കും ദൈവത്തിൻ്റെ മുൻപാകെ തുല്യ പങ്കാളിത്തമാകുന്നു ഉള്ളത്. ഓരോ മനുഷ്യനെയും ദൈവം ആക്കിയിരിക്കുന്നത് തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, പുരുഷനായാലും സ്ത്രീ ആയാലും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മുടെ ജീവിതം കൊണ്ട് പൂർത്തീകരിക്കുന്നിടത്തോളം ഉന്നതമായി മറ്റെന്താണുള്ളത്? ലോകപ്രകാരം എത്ര ഉന്നത സ്ഥാനത്താണെന്നോ എത്രയധികം സമ്പത്തുണ്ടെന്നോ സാധ്യതകൾ ഏറെ ഉണ്ടെന്നോ ഉള്ളതൊന്നുമല്ല പ്രശ്നം. പിന്നെയോ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ദൈവം തന്നിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ദൈവമുള്ളവരായി വളർത്തിക്കൊണ്ടു വരിക, ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക. ദൈവം തന്നിരിക്കുന്ന അല്പം പണം അത് വളരെ ദൈവകൃപയിൽ ചെലവഴിക്കുക. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇല്ലാത്തതിനെ ഓർത്ത് വിലപിക്കാതെ ഉള്ളതിനെ പ്രയോജനപ്പെടുത്തുക സുഹൃത്തെ. പ്രതിസന്ധികളുടെയും എതിർപ്പുകളുടെയും മധ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനം റോമ സഭയിലുണ്ടായിരുന്നു. എന്നാൽ സഭ വളരുവാൻ അവർ മുഖാന്തരം ഇടയായി എന്ന് നാം കാണുന്നു. അവർ അവരുടെ പ്രതിസന്ധികളെ മാത്രം നോക്കിയിരുന്നുവെങ്കിൽ നമുക്കറിയാം ഒരിക്കലും അവർ വളരുമായിരുന്നില്ല. പ്രതികൂലങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് അവർ മുന്നേറി. തന്മൂലം സഭ വളർന്നു. തലമുറകളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ നമുക്ക് മാതൃകയായി, ആവേശമായി. എത്ര ഉന്നതമായ മാതൃകയല്ലേ. റോമയിലുള്ള വിശ്വാസികൾക്ക് ഫേബയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി അവളെക്കുറിച്ചുള്ള സൂചനയാണ് നമുക്ക് ഈ അധ്യായത്തിൽ ലഭിക്കുന്നത്. തുടർന്ന് നമുക്കൊക്കെ സുപരിചിതമായ ഒരു ദമ്പതികളെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു എന്ന് പൗലോസ് മൂന്നും നാലും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. പ്രിസ്കില്ലയും അക്വിലാവും യഹൂദ ദമ്പതികളായിരുന്നു. എപ്രകാരമാണ് പൗലോസ് അവരെ കണ്ടുമുട്ടിയത്, അവർ എപ്രകാരം പൗലോസിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നാം നേരത്തെ കണ്ടതാണ്. അക്വിലാവും പ്രിസ്കയും റോം നഗരം വിട്ടുപോകേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. അവർ കൊരിന്ത് പട്ടണത്തിൽ വരികയും തങ്ങളുടെ തൊഴിൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പൗലോസ് കൊരിന്തിലുണ്ടായിരുന്നു. കൊരിന്ത് വ്യവസായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമായിരുന്നു എന്ന് കൊരിന്ത് ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസും തൻ്റെ തൊഴിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നു കൊരിന്ത് പട്ടണത്തിൽ. തൊഴിലെന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ. എല്ലാവരും കൂടാരപ്പണിക്കാരായിരുന്നതിനാൽ അവർ അടുക്കുവാൻ കാരണമായി എന്ന് അപ്പോസ്തലപ്പെടുത്തിയുള്ള പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണും. അവിടെ വെച്ച് പൗലോസ് അവരെ കർത്താവിലേക്ക് ആനയിച്ചു എന്ന് കാണുവാൻ സാധിക്കും. പിന്നെ പൗലോസിനോടൊപ്പം അവർ എഫസോസിലും ഉണ്ടായിരുന്നു. തങ്ങളുടെ വ്യാപാരത്തോടുള്ള ബന്ധത്തിലായിരിക്കാം അവർ എഫസോസിലേക്ക് പോയത്. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അവർ അപ്പല്ലോസിന് സഹായമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു സംഭവമായിരുന്നു. വളരെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചിരുന്നതായ അപ്പല്ലോസ് ശരിയായ വിധത്തിലല്ലായിരുന്നു ഉപദേശം അറിഞ്ഞിരുന്നത്. തന്മൂലം തനിക്ക് പ്രാഗൽഭ്യവും തീഷ്ണതയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവന് ആ ഉപദേശ പിശകിൽ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഇവിടെ ഇതാ ഒരു നല്ല യൗവനക്കാരൻ, ഇവനെ തിരുത്തിയാൽ ഇവൻ വളരെയധികം പ്രയോജനപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞ് അവനെ ക്ഷണിച്ചു കൊണ്ടുപോയി ശരിയായ ഉപദേശം അവനെ പറഞ്ഞു മനസ്സിലാക്കി. നോക്കണേ, എത്ര നല്ല സാധ്യതകളാണ് ഈ ദമ്പതികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നാമൊക്കെ ഒരു പ്രസംഗം കേട്ടാൽ, ഓ പ്രസംഗിക്കാൻ വന്ന ആളല്ലേ, അല്പം പിശകുണ്ടെങ്കിലും ഞാൻ എന്തോ പറയാനാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ, 100 കൂട്ടം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. നാം അതുപോലെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ പോക്കിന് പോകും. അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ വലിയൊരു സാധ്യത നാം നഷ്ടപ്പെടുത്തുകയാണ് എന്ന് കണ്ട് നമുക്ക് തോന്നുന്നതെല്ലാം കാണുന്നിടത്തെല്ലാം വിളിച്ചു പറയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു അന്ന് ആരാധന കഴിഞ്ഞ് ഒരുപക്ഷെ ഈ ദമ്പതികൾ അപ്പല്ലോസിനെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചു കാണും. അവനെ അവിടെ കൊണ്ടുപോയി അവനോട് ദൈവവചനത്തിലെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അതെ, നാം അവരെ ആദ്യമായി കാണുമ്പോൾ അക്വിലാവും പ്രിസ്കില്ലയും എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ. എന്നാൽ റോമാലേഖനത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ പ്രിസ്കയും അക്വിലാവുമായി. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പേരുകൾ എന്തിനാണ് തിരിച്ചു പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതായാലും ഈ സ്ത്രീ ആയിരുന്നിരിക്കാൻ കൂടുതൽ താല്പര്യത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് തോന്നുന്നു. പിന്നെ അവരുടെ വീട്ടിലൊരു സഭയും ഉണ്ടായിരുന്നു എന്ന് അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു. നോക്കണേ, ലഭിച്ചതായ സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരു കുടുംബം. നമ്മുടെ കുടുംബം ഇതുപോലുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത്? തുടർന്ന് മറിയയെക്കുറിച്ച് നാം വായിക്കുന്നു. അതിനുശേഷം ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ത്രനിയോക്കിയസിനും യൂനിയാവിനെ കുറിച്ചും നാം വായിക്കുന്നു. അന്ത്രനിയോക്കിയസ് എന്നത് ഒരു ഗ്രീക്ക് പേരാണ്. അവനൊരു അടിമയായിരുന്നു എന്നുള്ളത് ഈ പേരിൽ നിന്നും അറിയാം. യൂനിയാവ് എന്നത് ഒരു റോമൻ പേരാണ്. ഒരു സ്ത്രീക്കോ പുരുഷനോ ഈ പേര് ഉപയോഗിച്ചിരുന്നു. എന്റെ ചാർച്ചക്കാർ എന്നാണ് പൗലോസ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരും പൗലോസിനെ പോലെ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് അതിനർത്ഥം നൽകാവുന്നതാണ്. അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവൻ ആയിരിക്കണം എന്നതിന് അർത്ഥമില്ല. ഇവിടെ പറയുന്നു അവർ എന്റെ സഹബദ്ധന്മാർ ആകുന്നു എന്ന്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് റോമാ സാമ്രാജ്യത്തിലെ കാരാഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ച് പൗലോസ് അവരെ കണ്ടുമുട്ടി എന്നാണ്. അപ്പോസ്തലന്മാർ ഇവരെ രണ്ടുപേരെയും നല്ലവണ്ണം അറിഞ്ഞിരുന്നു. അവർക്ക് ഇവരെ നല്ല ബഹുമാനവുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പൗലോസ് അല്ല അവരെ ക്രിസ്തുവിലേക്ക് നടത്തിയത്. കാരണം അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുൻപേ തന്നെ ഈ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിലായിരുന്നു. ഇനിയും 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും ചില അടിമകളെ കുറിച്ചാണ് നാം വായിക്കുന്നത്. അംബ്ലിയോത്തിസ്, പിന്നീട് ഉർബാനോസ്, പിന്നെ സ്കാക്കു, ഇവരെല്ലാം അടിമകളായിരുന്നു. ഞാൻ നേരത്തെ പല പ്രാവശ്യം ഓർപ്പിച്ചിരുന്നല്ലോ, റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതിൽ 50% ആളുകൾ അടിമകളായിരുന്നു. മറ്റേ 50% മാത്രമായിരുന്നു സ്വതന്ത്രരായി ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം അന്ന് ഏറ്റവും അധികം പ്രാവർത്തികമായത് അടിമകളുടെ മധ്യത്തിലായിരുന്നു. പല കാരണങ്ങളാലാകാം. ഒന്നുകിൽ അവർ കഷ്ടമനുഭവിച്ചത് കൊണ്ടാകാം. എന്നാൽ അടിമകൾ മാത്രമായിരുന്നില്ല, ഉന്നത സ്ഥാനങ്ങളിലായിരുന്ന ഉദ്യോഗസ്ഥരും രാജകൊട്ടാരത്തിലായിരുന്നവർ പോലും അന്ന് സഭയിൽ അംഗങ്ങളായിരുന്നു എന്ന കാര്യം മറക്കരുത്. എന്നാൽ ഇവർ ഒരുമിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവവചനം, അതെ ദൈവത്തിൻ്റെ സഭയിൽ അവർക്കെല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ എന്താണ് വേണ്ടതില്ലേ? 10 വാക്യത്തിൽ ക്രിസ്തുവിൽ സമ്മതനായ അപ്പലേസിനെ കുറിച്ച് പറയുന്നു. പിന്നെ അരിസ്തോബുലോസിന്റെ ഭവനത്തെക്കുറിച്ച് പറയുന്നു. അപ്പലോസ് സമ്മതനായ വ്യക്തിയാകുന്നു. അവൻ ഒരു യഹൂദനോ ഗ്രീക്കുകാരനോ ആയിരിക്കണം. ആ പേര് യഹൂദന്മാരുടെ ഇടയിൽ സർവ്വസാധാരണമായിരുന്നു. അവൻ ചില പരിശോധനകളിൽ വീഴാതെ നിന്നവനാണ്. ചില ആളുകൾ പറയുന്നു അവനൊരു ബിഷപ്പ് ആയിരുന്നിരിക്കാം എന്ന്. വ്യക്തമായി ആ കാര്യത്തിൽ നമുക്ക് ഒരറിവില്ല. അരിസ്തോബുലോസ് ഹെരോദ രാജാവിന്റെ കൊച്ചുമകനായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ. അങ്ങനെയല്ല എങ്കിൽ തൻ്റെ യജമാനന്റെ പേര് സ്വീകരിച്ച ഒരു അടിമയായിരുന്നിരിക്കാം അവൻ. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. ഏതായാലും അവൻ്റെ പേരും ഇവിടെ പൗലോസ് ഉദ്ധരിക്കുന്നതായി കാണുന്നു. പിന്നീട് പൗലോസ് പറയുന്നു എൻ്റെ ചാർച്ചക്കാരനായ ഹെരോദിയോൻ. പിന്നീട് 11 വാക്യത്തിൽ പറയുന്നു നർക്കിസോസിന്റെ ഭവനക്കാർ. എൻ്റെ ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഹെരോദിയോൻ ഒരു യഹൂദനായിരുന്നു എന്ന് വ്യക്തമത്ര. ഹെരോദാവിന്റെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണിത്. അവൻ ഹെരോദാവിന്റെ അടിമയായിരുന്നതുകൊണ്ട് ആ പേര് സ്വീകരിക്കാനാണ് ഇടയുള്ളത്. നർക്കിസോസ് അഗ്രിപ്പ രാജാവ് വധിച്ച പ്രശസ്തനായ ഒരു ആളിന്റെ പേരാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നർക്കിസോസ് ഒരുപക്ഷെ നേരത്തെ നർക്കിസോസിന്റെ അടിമയായിരുന്നിരിക്കണം. 12 വാക്യത്തിൽ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും റൂഫോസിക്കും വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പ്രേർസിസിന് വന്ദനം ചൊല്ലുവിൻ. ത്രുഫൈനയും ത്രുഫോസയും ഈ പേരുകളുടെ അർത്ഥം ലോലം എന്നും കോമളം എന്നും ആകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവർ കർത്താവിലേക്ക് കടന്നു വന്ന സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകളായിരുന്നു എന്നും അവർ പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചിരുന്നു എന്നും ചിന്തിക്കാവുന്നതത്രേ. നോക്കണേ, ചില ആളുകൾ കാരാഗ്രഹത്തിൽ അവനോട് കൂട്ടുകിടന്നത് കൊണ്ട് അവർക്ക് അവൻ വന്ദനം ചൊല്ലുന്നു. ചില ആളുകൾ അവനെ ഭവനത്തിൽ കൈക്കൊണ്ടിരുന്നു, അതുകൊണ്ട് അവരെ വന്ദനം ചൊല്ലുന്നു. ചില ആളുകൾ സാമ്പത്തികമായി അവന്റെ പിൻപിൽ നിന്ന് സഹായിച്ചിരുന്നു. ചില ആളുകൾ അവന് ലേഖനങ്ങൾ എഴുതി സഹായിച്ചിരുന്നു. ചില ആളുകൾ ആ ലേഖനങ്ങൾ കൊണ്ടുകൊടുത്ത് മറ്റ് സഭകളിൽ സഹായിച്ചിരുന്നു. ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളാണ് ഒരു ശുശ്രൂഷയിൽ ആവശ്യമായിരിക്കുന്നതെന്നറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാം പ്രസംഗിക്കുന്നത് മാത്രമാകുന്നു ശുശ്രൂഷയെന്ന്. ഇന്നത്തെ കാലത്ത് പിന്നെ പാടാൻ ആളുണ്ടെങ്കിൽ അതും ഒരു ശുശ്രൂഷയായി കാണുന്നവരുണ്ട്. എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാം എന്നറിയാമോ? ആരാധനാസ്ഥലം വൃത്തിയാക്കുക, ആരാധനയ്ക്ക് നല്ല പായിടുക, ആരാധനയ്ക്ക് വരുന്നവരെ സ്വീകരിക്കുക, ആരാധനയിൽ പാട്ടുപാടുക, പ്രാർത്ഥിക്കുക, മറ്റുള്ള ആളുകളോട് നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ, പുതുതായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ആളിനോട് എത്രമാത്രം സൗഹാർദ്ദത്തോടുകൂടി ഇടപെടാമോ അത്രമാത്രം സൗഹാർദ്ദത്തോട് ഇടപെടുക. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നറിയാമോ? ഇതെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാകുന്നു എന്ന് മറക്കരുത്. 13-ാം വാക്യത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട വേറൊരാളിനെ കുറിച്ച് പറയുന്നു, റൂഫോസ്. അത് മാത്രമല്ല, അവൻ്റെ അമ്മയെക്കുറിച്ചും പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നാം ചിന്തിക്കുകയുണ്ടായി, കർത്താവിൻ്റെ ക്രൂശ് ചുമന്നതായ ശിമോന്റെ, കുറേനക്കാരനായ ശിമോന്റെ മകനായ റൂഫോസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും നാം ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ, റൂഫോസിനെ കുറിച്ച്. ഇനിയും 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഇവരെല്ലാം നമുക്ക് പേരുകൾ മാത്രമാണ്, എന്നാൽ പൗലോസ് അവരെ എല്ലാം വ്യക്തിപരമായി അറിഞ്ഞിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പൗലോസ് ആയിരുന്നിരിക്കാം അവരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയത്. 15-ാം വാക്യത്തിൽ ഫിലലോഗോസിനെ കുറിച്ചും യൂലിയയെക്കുറിച്ചും നെറൂയൂസിനെ കുറിച്ചും അവരോടുകൂടിയുള്ള സകല വിശുദ്ധന്മാരെ കുറിച്ചും വായിക്കുന്നു. എത്രയോ മനോഹരമായിരിക്കുന്നു റോമിലെ ആ സഭ ഇല്ലേ? എത്ര അടുത്തറിഞ്ഞിരുന്നു അവർ തമ്മിൽ തമ്മിൽ എന്നോർക്കണം. ഇന്ന് സഭയിൽ നാം ഏറ്റവും അധികം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയം ഇതാണ്, തമ്മിൽ തമ്മിൽ അറിയില്ല. ഒരാളുടെ ആവശ്യം അറിയില്ല, ഒരു ആളിൻ്റെ വീട്ടിലെ ആവശ്യം അറിയില്ല, അതിന് നമുക്ക് സമയമില്ല. നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഓടുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെ അന്വേഷിക്കും? എന്നാൽ ആദിമസഭ അന്യോന്യം ആളുകൾ അറിഞ്ഞിരുന്ന, വെറുതെ പേരുകൊണ്ട് അറിയുകയല്ല, പിന്നെയോ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരുന്ന, ആത്മീക ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ, മാനസിക ആവശ്യങ്ങൾ അറിഞ്ഞിരുന്നതായ ഒരു കൂട്ടമായിരുന്നു. ആ കൂട്ടം വളർന്നതിൽ എന്താണ് അത്ഭുതമില്ലേ? പൗലോസ് ഇങ്ങനെ റോമയിലുള്ള സഭയെക്കുറിച്ച് പറഞ്ഞ് അവരെ അഭിനന്ദിച്ചതിന് ശേഷം, വന്ദനം ചെയ്തതിന് ശേഷം തന്നോടുകൂടിയുള്ള വിശ്വാസികളെക്കുറിച്ചും പറയുന്നു. തന്നോടുകൂടെ യാത്ര ചെയ്തിരുന്ന തിമോത്തിയോസ് ഉണ്ടായിരുന്നു, ലൂക്കോസ് ഉണ്ടായിരുന്നു, യാസോൻ ഉണ്ടായിരുന്നു, സോസിപത്രോസ് ഉണ്ടായിരുന്നു. 21-ാം വാക്യത്തിൽ നാം കാണുന്നു ഈ ഒരു കൂട്ടം പൗലോസിനോടുകൂടെ യാത്ര ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കണേ, ഒരു കൂട്ടം അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ആ സഭകളിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ പൗലോസിനോട് കൂടെ യാത്ര ചെയ്ത് ലേഖനങ്ങൾ എഴുതുവാനും തന്നോടുകൂടെ പ്രസംഗിക്കുവാനും തൻ്റെ ശുശ്രൂഷയിലായിരിക്കാനും വേറൊരു കൂട്ടമുണ്ടായിരുന്നു. എത്ര ബൃഹത്തായ ഒരു ശുശ്രൂഷയാണ് പൗലോസ് ചെയ്തിരുന്നത് എന്നോർക്കണം. എന്നിട്ട് 24-26 വാക്യങ്ങളിൽ നാം കാണുന്നത് ഇതിൻ്റെ ഉപസംഹാരമായി, ആശീർവാദ വചനമായി പൗലോസ് പറയുന്നതാണ്. അവൻ പറയുന്നു, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ, ആമേൻ. മർമ്മം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ കാര്യം എന്നല്ല, പിന്നെയോ അതുവരെ വെളിപ്പെടാതിരുന്ന ഏതോ ഒന്ന് ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. നോക്കണം, പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല സഭ എന്നതിനെ കുറിച്ച്. സഭ എന്നത് പഴയ നിയമത്തിൽ കാണപ്പെടുന്നില്ല. ദൈവ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ എടുത്ത് ഒരു ശരീരമായി, അതായത് സഭയായി രൂപീകരിക്കുന്നത് ഈ കാലത്തെ, അതായത് പുതിയ നിയമത്തെ സംബന്ധിക്കുന്ന സംഗതിയാണ്. അതാണ് മർമ്മമായി ഇവിടെ പൗലോസ് പറയുന്നത്. 24-ാം വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ അനുസരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനെ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ ഫലവും പ്രവർത്തനവുമാണ് അനുസരണം എന്നുള്ളത്. എത്ര മനോഹരമായ ഒരു ആശീർവാദമാകുന്നു പൗലോസ് ഇവിടെ റോമിലെ വിശ്വാസികൾക്ക് നൽകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളെ ആക്കിയിരിക്കുന്ന ഉദ്ദേശത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഇല്ലാത്തവയോർത്ത് ദുഃഖിച്ച് സമയം പാഴാക്കുകയാണോ? ദൈവം തന്നിട്ടുള്ള സാധ്യതകളും ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. റോമാലേഖന പഠനം അതിനായി താങ്കളെ സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല.